ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ അന്തിമഘട്ടത്തിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങി. വീട്ടിൽ വോട്ട് ചെയ്യാൻ ഈ മാസം 20 അപേക്ഷ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കൊല്ലം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി ന്യൂഡൽഹിയിൽ അവസാനവട്ട യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക പുറത്തുവന്നതോടെ മത്സരചിത്രം ഏറെക്കുറെ വ്യക്തമാകും. 55 സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അറിയിച്ചത്. ശേഷിക്കുന്നവരെ നാളെ 2 പട്ടികയിൽ പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ രാത്രിയോടെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും അടക്കം മുതിർന്ന നേതാക്കൾ പട്ടികയ്ക്ക് അന്തിമരൂപം നൽകിയതായാണ് റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന തവനൂർ സീറ്റ് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകാൻ നീക്കമുണ്ട്. LDF ഞായറാഴ്ചയും BJP ഇന്നലെയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. CPIM 81 സ്ഥാനാർത്ഥികളെയും CPI 25 സ്ഥാനാർത്ഥികളെയുമാണ് തീരുമാനിച്ചത്. BJP 47 പേരുടെ ആദ്യ പട്ടികയാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. NDA ഘടകകക്ഷിയായ BDJS ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. 12 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് BDJS പ്രസിദ്ധീകരിച്ചത്. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. 26 വരെ പത്രിക പിൻവലിക്കാം. April 9 വോട്ടെടുപ്പ്, May 4 വോട്ടെണ്ണും. നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങി. ആകെ 40 ചെലവ് നിരീക്ഷകരാണ് കേരളത്തിൽ ഉണ്ടാകുക. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ചെലവ് നിരീക്ഷകർ ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. 40 ചെലവ് നിരീക്ഷകരെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെയായി നിയമിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടെ എല്ലാവരും എത്തിച്ചേരും. ഓരോ നിരീക്ഷകർക്കും 3-4 മണ്ഡലങ്ങളുടെ വീതം ചുമതലയാണ് നൽകിയിട്ടുള്ളത്. 3 ഇവിടെ തങ്ങുന്ന ചെലവ് നിരീക്ഷകർ പിന്നീട് ഈ മാസം 26 വീണ്ടും എത്തുകയും പ്രചാരണകാലം മുഴുവൻ ഇവിടെ തങ്ങുകയും ചെയ്യും. പൊതു തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നാളെയാണ് സംസ്ഥാനത്ത് എത്തുക.
തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാൻ ഈ മാസം 20 അപേക്ഷ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. അഗ്നിരക്ഷാസേന പോലെ അവശ്യ സർവീസ് മേഖലയിലുള്ളവർക്കും അവരവരുടെ സ്ഥലത്ത് വോട്ട് ചെയ്യാൻ സൌകര്യമുണ്ട്. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലന സമയത്തും മറ്റുമായി തയ്യാറാക്കുന്ന വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാനാകുമെന്ന് അഡീഷണൽ CEO ജെറോമിക് ജോർജ് അറിയിച്ചു. സൈനികരും അർദ്ധസൈനികരും അവരുടെ ജീവിത പങ്കാളികളും ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന 54,042 പേർക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴിയുള്ള തപാൽ ബാലറ്റ് സംവിധാനമായ ETPBS വഴി വോട്ട് ചെയ്യാം.
നിയമസഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം May 6 വരെ ബാധകമായിരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡീഷണൽ CEO PB നൂഹ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ അറിയിച്ചു. മതപരമായ ഉള്ളടക്കം ചേർന്ന പരിപാടികൾ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന ഗവൺമെന്റും സംഘടിപ്പിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് 50,000+ രൂപ കൈവശം വെച്ച് യാത്ര ചെയ്യുന്നവർ രേഖകൾ കരുതണമെന്നും PB നൂഹ് പറഞ്ഞു. പാർട്ടിക്കെതിരെ പരസ്യ നിലപാടെടുത്ത് UDFന്റെ പിന്തുണ തേടിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ CPIM നിന്ന് പുറത്താക്കിയതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ഇതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചതായും രാഗേഷ് വ്യക്തമാക്കി. തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് കൂട്ടായ തീരുമാനത്തിലൂടെയാണെന്നും ഓരോ അംഗവും പാർട്ടിക്ക് നൽകിയ സേവനവും സംഭാവനയും പരിഗണിച്ചാണ് സ്ഥാനാർത്ഥിത്വം എന്നും രാഗേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കെ സുധാകരൻ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ന്യൂഡൽഹിയിലെത്തി. MPമാർ മത്സരിക്കേണ്ടെന്ന പൊതുനിലപാടിന് വിരുദ്ധമായി തീരുമാനമെടുത്ത സുധാകരനെ ഏത് വിധേനയും അനുനയിപ്പിക്കാനാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം. പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ ട്ടിലെ തിരഞ്ഞെടുപ്പ് തീയതിയിൽ തന്നെ നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന പുതുച്ചേരി വോട്ടർമാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി ആ ദിവസം നൽകണമെന്നും കോൺഗ്രസ് നിവേദനത്തിൽ പറയുന്നു. പുതുച്ചേരി കോൺഗ്രസ് പ്രസിഡന്റ് വി വൈദ്യലിംഗമാണ് നിവേദനം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വീഡിയോ വാഹനങ്ങൾക്ക് അനുമതി നൽകാനും മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും നോഡൽ ഓഫീസറായി മാനന്തവാടി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എ കെ നജീബിനെ നിയമിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ മെയ് 7 വരെയാണ് നിയമന കാലാവധി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വോട്ടർമാരിലെത്തിക്കാൻ കാസർകോട് ജില്ലാ ഭരണകൂടം വിപുലമായ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടു. സ്വീപിന്റെ നേതൃത്വത്തിൽ വോട്ടായനം 2026 ഇന്ന് തുടക്കമാകും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിനെ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ അഭിനന്ദിച്ചു. പുതിയ സ്ഥാനത്ത് അദ്ദേഹത്തിന് മികച്ച വിജയം നേരുന്നതായി ഡോക്ടർ മുരുകൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കമ്മീഷനെ അതൃപ്തി അറിയിച്ചു. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, ഡി ജി പി എന്നിവരടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ കമ്മീഷൻ പുനർവിന്യസിച്ചിരുന്നു. ഇറാനുമായി സംഘർഷം തുടരുന്നതിനാൽ നേരത്തെ നിശ്ചയിച്ച ചൈന സന്ദർശനം മാറ്റിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സന്ദർശനം ഒരു മാസത്തേക്ക് നീട്ടിവെക്കാൻ ചൈനയോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കൊല്ലം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. പ്രതി മാനസിക രോഗിയാണെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചില്ല. ഹോർമൂസ് കടലെടുക്കു വഴി നന്ദാദേവി എന്ന രണ്ടാമത്തെ കപ്പൽ ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്നലെ മുണ്ട്രാ തുറമുഖത്ത് എത്തിയ ശിവാലിക് കപ്പൽ 20,000 ടൺ എൽ പി ജി ഇറക്കിയ ശേഷം മംഗളൂരുവിൽ 26,000 ടൺ എൽ പി ജി എത്തിക്കും. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ 400 പേർ മരിച്ചു. 250 പേർക്ക് പരിക്കേറ്റു. ആശുപത്രിക്ക് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം ഉണ്ടായതെന്ന് താലിബാൻ ഗവൺമെന്റ് വക്താവ് സബീഹുള്ള മുജാഹിദ് അറിയിച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ഐക്യരാഷ്ട്ര സംഘടനയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഫൗണ്ടേഷനും ഉൾപ്പെടെ സംഘടനകൾ അപലപിച്ചു. റമസാൻ മാസത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. അയൽ രാജ്യങ്ങളിൽ ഇസ്ലാമോഫോബിയയുടെ സാങ്കല്പിക കഥകൾ കെട്ടിച്ചമയ്ക്കുന്ന പാക് സ്വഭാവത്തെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വിമർശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെയുണ്ടായ തീപിടുത്തം പൂർണ്ണ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി വാർഡിലെ സർജിക്കൽ ഐസിയുവിലെ തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. 33 രോഗികളെ ഐസിയുവിൽ നിന്ന് മാറ്റി. ആശുപത്രി ജീവനക്കാരുടെ സമയോചിത ഇടപെടലാണ് തീപിടുത്തം വളരെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ ഇടയാക്കിയതെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. സ്വന്തം ജീവൻ പോലും അവഗണിച്ച് ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും രോഗികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയതായും സ്ഥലം സന്ദർശിച്ച മേയർ അറിയിച്ചു. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നവീകരണ ജോലികളെ തുടർന്ന് ഇന്നു മുതൽ ഈ മാസം 26 വരെ ഏതാനും ട്രെയിനുകളുടെ സർവീസുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തി. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഇടപ്പള്ളിയിൽ യാത്ര അവസാനിപ്പിച്ച് അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിക്കും. കൊല്ലം എറണാകുളം മെമു തൃപ്പൂണിത്തുറയിൽ സർവീസ് അവസാനിപ്പിക്കും. മടക്കയാത്രയും അവിടെ നിന്നായിരിക്കും. തിരുവനന്തപുരം എറണാകുളം വഞ്ഞിനാട് എക്സ്പ്രസ് കോട്ടയത്ത് സർവീസ് അവസാനിപ്പിച്ച് അവിടെ നിന്ന് മടക്കയാത്ര തുടങ്ങും. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി ആലുവയിലെത്തി അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിക്കും. ചെന്നൈ ആലപ്പുഴ ട്രെയിൻ അരമണിക്കൂർ വരെ വൈകിയോടും. പാലക്കാട് എറണാകുളം മെമു നാളെ മുതൽ ആലുവ വരെയെ സർവീസ് നടത്തൂ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് കഥാകൃത്തും നോവലിസ്റ്റുമായ എൻ പ്രഭാകരൻ അർഹനായി. മായാമനുഷ്യൻ എന്ന നോവലിനാണ് മലയാള വിഭാഗത്തിൽ നിന്ന് അവാർഡ്. ഈ മാസം 31 ന്യൂഡൽഹിയിൽ പുരസ്കാരം സമ്മാനിക്കും. അവാർഡ് സാമൂഹിക അംഗീകാരത്തിന്റെ രൂപമാണെന്നും ഇത് വലിയ ബഹുമതിയായി കണക്കാക്കുന്നുവെന്നും എൻ പ്രഭാകരൻ കണ്ണൂരിൽ പറഞ്ഞു. 2nd ടി എൻ പ്രകാശ് സാഹിത്യ പുരസ്കാരം ജമാൽ കൊച്ചങ്ങാടിയുടെ സിനഗോഗ് ലൈൻ എന്ന നോവലിന് ലഭിച്ചതായി പുരസ്കാര സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 44,444 രൂപയാണ് പുരസ്കാരം. ഈ മാസം 24 കണ്ണൂർ ശിക്ഷക് സദനിൽ സാഹിത്യകാരൻ എം മുകുന്ദൻ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ അന്തിമഘട്ടത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങി. വീട്ടിൽ വോട്ട് ചെയ്യാൻ ഈ മാസം 20 അപേക്ഷ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. CPI കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കൊല്ലം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.